പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മ നിറവ് അനിവാര്യം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ അഥവാ ശുശ്രൂഷയിൽ എന്നുള്ള വിഷയമാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. തുടർന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇന്ന് ചേർന്ന് ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് 7-ാം അധ്യായത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 3, 4, 5, 6 അധ്യായങ്ങളിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 7-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. അതിങ്ങനെയാണ്, 7-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 7-ാം അധ്യായം 55-ാം വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഫോർ എൻഡുവറൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻ, അതാണ് പരിശുദ്ധാത്മാവ് 7-ാം അധ്യായത്തിൽ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. 7-ാം അധ്യായത്തിലെ വിഷയം, പ്രൈസ് ദ ലോർഡ്, സ്തേഫാനോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. സ്തേഫാനോസ് ആരാണെന്ന് നമുക്ക് 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആ ദൈവസഭയിലെ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാരെ കൈവച്ച് പ്രാർത്ഥിച്ച് ആക്കിയ 7 പേരിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ് എന്ന് കാണുന്നത്. ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തിൽ ഒരാളായിരുന്നു. മേശകളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു സ്തേഫാനോസ് എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സ്തേഫാനോസ് മേശകൾ ശുശ്രൂഷിക്കാനായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ആ ശുശ്രൂഷയിൽ നിന്ന് അടുത്ത ശുശ്രൂഷയുടെ ലെവലിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തേഫാനോസിനെ നിയോഗിച്ചതായിട്ടാണ് കാണുന്നത്. അതേ ദൈവമക്കളെ, പ്രിയരെ, നമ്മൾ ഒരു ശുശ്രൂഷയിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക്, അടുത്ത പടവുകളിലേക്ക് ദൈവം നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. മേശകൾ ശുശ്രൂഷിപ്പാൻ നിയോഗിച്ചാക്കിയ സ്തേഫാനോസ് തുടർന്ന് ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്ന, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ താൻ വിശ്വസ്തയോടെ ആ ശുശ്രൂഷ ചെയ്തപ്പോൾ അടുത്ത ലെവലിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആ ആത്മാവിൻ്റെ നിറവോടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ജനത്തിലെല്ലാം വളരെ എതിർപ്പുണ്ടായി. അവരെ സ്തേഫാനോസിന് നേരെ കള്ളസാക്ഷികളൊക്കെ പറഞ്ഞ് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ന്യായാധിപ സംഘത്തിലിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കി, 15-ാം വാക്യം, 6-ാം അധ്യായം 15-ാം വാക്യം, ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. തുടർന്ന് അവരുടെ മധ്യത്തിൽ ശക്തമായൊരു പ്രസംഗം ചെയ്തതായിട്ടാണ് നമുക്ക് കാണുന്നത്. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. തിരുവചനത്തിലെ കാണുന്ന പ്രസംഗങ്ങൾ വെച്ച് ഏറ്റവും ശക്തമായ പ്രസംഗമാണ് സ്തേഫാനോസിൻ്റെ പ്രസംഗം. ദൈവം മനുഷ്യവർഗത്തോടുള്ള ഇടപാടുകളെക്കുറിച്ചാണ് ആ പ്രസംഗത്തിൻ്റെ കേന്ദ്ര വിഷയം. അതാണ് പഴയ നിയമത്തിൽ കൂടി ദൈവം മനുഷ്യവർഗത്തോടുള്ള ഇടപാടുകളെക്കുറിച്ചാണ് ശക്തമായ പ്രസംഗം സ്തേഫാനോസ് ചെയ്യുവാനിടയായി തീർന്നത്. ആ പ്രസംഗം കേട്ട അവരെ, ആ മഹാപുരോഹിതന്മാരെ, ന്യായാധിപ സംഘം, അങ്ങനെ ഒരു വലിയ അധികാര വർഗങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവരെ അത് കേട്ടപ്പോൾ അവർക്ക് വലിയ കോപമുണ്ടായി. അവർ കോപപരവശരായി. 7-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. തുടർന്ന് നാം വായിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്ര, അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചവൻ്റെ നേരെ പാഞ്ഞിയെന്നു, അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. അപ്പോൾ ഏറ്റവും ശക്തമായൊരു പ്രതികൂലം അവൻ്റെ ജീവിതത്തിന് നേരെ കടന്നു വരികയാണ്. എന്താ കാരണം? ദൈവം മനുഷ്യവർഗത്തോട് ഇടപെട്ട ഇടപാടുകളെക്കുറിച്ച് അവൻ സവിസ്തരമായി തന്നെ എതിർത്തവരോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രൈസലോട്. അപ്പോൾ വലിയ പ്രതികൂലം അവൻ്റെ ജീവിതത്തിനേറെ ഉണ്ടായി. അവരെല്ലാവരും കോപം നിറഞ്ഞവരായി കല്ലെടുത്തെറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്തേഫാനോസ് ഇതെന്താണെന്നാണ് 55-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തെ കുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ജീവിതത്തിൽ ഒരു മനുഷ്യനെ നേരിടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രയാസകരമേറിയ അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്തേഫാനോസ് കടന്നുപോയത്. വലിയ അധികാരവർഗങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. കോപപരുഷരായി അവർ പല്ല് കടിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് അവനെ നഗരത്തിൻ്റെ പുറത്തേക്ക് വാലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു, കല്ലെടുത്തെറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഏറ്റവും വേദനാജനകമായ ഭയാനകമായ അനുഭവത്തിൽ കൂടി ഒരു വ്യക്തി കടന്നു പോകുന്ന സാഹചര്യമാണ് അവിടെ കാണുന്നത്. എന്നാൽ അവൻ ചെയ്തത് സ്വർഗത്തെ കുറ്റുനോക്കി. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തെ കുറ്റുനോക്കി? സ്തേഫാനോസിനോട് ചോദിക്കാം, സ്തേഫാനോസേ, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് ധൈര്യം എവിടെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ സ്തേഫാനോസിനെ പറയുവാൻ കഴിയുന്ന ഏക കാര്യം അവനിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, ആ നിറവാണ്. ആ പരിശുദ്ധാത്മാവ് ഏതൊരു പരിശുദ്ധാത്മാവിലാണോ അവൻ നിറയപ്പെട്ടത്, ആത്മാവ് നിറഞ്ഞവനാവൻ സ്വർഗത്തെ കുറ്റുനോക്കി. അപ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ച് അവനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് സ്തേഫാനോസോ ഹല്ലേലൂയ സ്തോത്രം. അവനെ കല്ലെറിയുമ്പോൾ അവൻ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഈ ശക്തി സ്തേഫാനോസിനെ, ഹല്ലേലൂയ സ്തോത്രം, എവിടെ നിന്ന് ലഭിച്ചു? ക്രിസ്തുവിന് വേണ്ടി പ്രതികൂലത്തിൻ്റെ നടുവിൽ രക്തസാക്ഷിയായി തീരുവാൻ തക്കവണ്ണം അവനെ ധൈര്യപ്പെടുത്തിയ ഒരു പ്രകോപനവും, ഹല്ലേലൂയ, ഒരു പ്രക്ഷോഭവും കൂടാതെ, ഹല്ലേലൂയ, ഒരു കോപം കൂടാതെ ശാന്തമായി നിന്നുകൊണ്ട് ഇത് ഏറ്റെടുക്കുവാൻ സ്തേഫാനോസിനെ ധൈര്യപ്പെടുത്തിയ ശക്തി വേറൊന്നുമല്ല, അവൻ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പ്രൈസ് ദി ലോർഡ്. സോ ഫോർ എൻഡ്യൂറൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻ. പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ സ്തോത്രം, പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ ധൈര്യത്തോടെ നിർത്തുവാൻ ഹല്ലേ നമുക്കൊരു ശക്തി ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അടുത്തത് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം 8-ാം അധ്യായത്തിലെ വിഷയമാണ്. 8-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവിക ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവാണ് നിയോഗിക്കുന്നത് എന്നുള്ളതാണ് 8-ാം അധ്യായത്തിലെ വിഷയം. പ്രൈസ് ദി ലോർഡ്. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ 8-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഫിലിപ്പോസ് എന്നുള്ളത്. ആ ഫിലിപ്പോസിനെയും നമുക്ക് 6-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മേശകൾ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു സ്തേഫാനോസും ഈ ഫിലിപ്പോസും. ഈ ഫിലിപ്പോസ് എന്ത് ചെയ്തു എന്ന് 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിൽ കാണാം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മേശകൾ ശുശ്രൂഷിക്കുന്ന ഫിലിപ്പോസ്, ആ ശുശ്രൂഷിക്കാൻ നിയോഗിച്ച ഫിലിപ്പോസ്, ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് ദൈവവനെ കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായത്തിൽ അവിടെ ഫിലിപ്പോസിനെ ദൈവവചനം, സുവിശേഷം അറിയിക്കുന്നതിൽ വേണ്ടി നിയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് അതിൻ്റെ 14-17 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ച് ഒരു കാര്യം കൂടെ ഇത്തരണത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനന്തരം 8-ാം അധ്യായത്തിൻ്റെ 14-17 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തോലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേ ഉള്ളൂ. 17-ാം വാക്യം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ശമര്യയിലുണ്ടായിരുന്നു. അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരുന്നില്ല. എന്നാൽ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലേക്ക് അയച്ചു. അവർ അവരുടെ മേൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അവർ പരിശുദ്ധാത്മാഅഭിഷേകം പ്രാപിപ്പാനിടയായി തീർന്നു. രക്ഷിക്കപ്പെട്ടവരല്ലേ അവർ? സ്നാനപ്പെട്ടവരല്ലേ അവർ? അതുപോരെ, പോരാ പോരാ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചേ തീരൂ. അതിനാണ് പത്രോസും യോഹന്നാനും അവിടേക്ക് കടന്നു എന്നു അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, അവർ സ്നാനപ്പെട്ടവരായിരുന്നു, എന്നാൽ അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരുന്നില്ല. പ്രാപിക്കണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പത്രോസും യോഹന്നാനും അവിടെ ചെന്നു, അവരുടെ മേൽ കരം വെച്ചു, അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവജനം എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായിരുന്നു, ആ നിറവ് പ്രാപിച്ചവരായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരും അഭിഷേകം പ്രാപിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചല്ല കൊരിന്ത്യലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. മറിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരും ആ പ്രാപിച്ചവരിലെ അനുഭവമില്ലാത്തവരും ഉള്ള തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് കൊരിന്ത്യലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലെ എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അതിടയ്ക്ക് ഞാൻ പറഞ്ഞതേ മാത്രമേ ഉള്ളൂ. എട്ടാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം പരിശുദ്ധാത്മാവ്, പ്രൈസ് ദ ലോർഡ്, ദൈവിക ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറയുകയാണ്, ഒരു ദൂതൻ ചെന്നവനോട് പറയുകയാണ്, നീ തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോയെന്ന് പറഞ്ഞു. അത് നമുക്കറിയാമല്ലോ. അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു വാക്യം ഞാൻ വായിക്കുന്നു, 29-ാമത്തെ വാക്യം. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അവിടെ പ്രൈസ് ദ ലോർഡ്, എത്യോപ്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഒരു ഷണ്ണനാണ് യാത്ര ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ആ തേരിനോട് ചേർന്ന് നടക്കുകയെന്ന് പറഞ്ഞു. തുടർന്നുള്ള സംഭവം നമുക്കറിയാം. ഷണ്ണൻ്റെ സ്നാനത്തിലാണ് അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്താണ് ആ സ്നാനത്തിന് വേണ്ടി ആ നിയോഗിക്കപ്പെട്ട വസ്തുത? എന്താണ്? ദൈവാത്മാവിൻ്റെ ഒരു ശബ്ദമാണ് ആ രാജ്യത്തെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ ആ ഷണ്ണൻ എന്ന് പറയുന്ന ആ ഷണ്ണനായ വ്യക്തിയെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ആത്മാവിൻ്റെ ഒരു നിയോഗമായിരുന്നു അവിടെ ഉണ്ടായത്. ആത്മാവ് പറയുകയാണ്, നീ ഫിലിപ്പോസിനോട് നീ അടുത്ത് എന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. തേരിനോട് ചേർന്ന് നടന്നു. തുടർന്ന് ദൈവാത്മാവിൻ്റെ ആത്മാവാശി ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ദൈവിക ശുശ്രൂഷയ്ക്ക് നിയോഗം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ ദൈവപരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നത്. ദൈവാത്മാവ് നിയോഗിക്കുന്ന ശുശ്രൂഷ ചെയ്താൽ അതിൻ്റെ ഗുണം ആ ശുശ്രൂഷയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതാണ്. ആ ശുശ്രൂഷ ഫലമില്ലാതായി തീരുന്നില്ല. അത് ആരെന്നുള്ളതല്ല, എവിടെയെന്നുള്ളതല്ല, അത് യാത്രയിലാണോ അല്ലയോ എന്നുള്ളതല്ല, അത് വാഹനത്തിലാണോ അല്ലയോ എന്നുള്ളതല്ല. അത് വാഹനത്തിലാകാം, യാത്രയിലാകാം, കൺവെൻഷനിലാകാം, വ്യക്തികളിലാകാം, നടന്നു പോകുമ്പോഴാകാം, മാർക്കറ്റിൽ വെച്ചാകാം, സ്കൂളിൽ വെച്ചാകാം, കോളേജിൽ വെച്ചാകാം, ഹല്ലേലൂയ സ്തോത്രം, ബിസിനസ് മേഖലകൾ വെച്ചാൽ എവിടെ വെച്ചുമാകാം. ആത്മാവാണ് നമ്മെ നിയോഗിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നെങ്കിൽ അവിടെ വിടുതലിൻ്റെ ശുശ്രൂഷ കാണുവാനായിട്ട് കഴിയും എന്നാണ് എട്ടാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും 9-ാം അധ്യായത്തിലേക്ക് കടന്നപ്പോൾ 7-ാം അധ്യായത്തിൽ നാം കണ്ടു പ്രതികൂലങ്ങളുടെ നടുവിൽ, പെർസിക്യൂഷൻ നടുവിൽ നിൽക്കുവാനുള്ള കൃപ. 8-ാം അധ്യായത്തിലെ വിഷയം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്ന പരിശുദ്ധാത്മാവ്. 9-ാം അധ്യായത്തിലെ വിഷയം പ്രൈസ് ദ ലോർഡ്, ആത്മപൂർണനാക്കുന്ന പരിശുദ്ധാത്മാവ്. 9-ാം അധ്യായത്തിലെ വിഷയം ചരിത്രത്തിലെ ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ മിഷണറിയായ ശൗലിൻ്റെ മാനസാന്തരമാണ് കാണുന്നത്. 8-9 അധ്യായത്തിലെ വിഷയം നമുക്കറിയാമല്ലോ. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗല് ദിവ്യ ദർശനം കണ്ടു, ദൈവത്താലെ കർത്താവിനാൽ പിടിക്കപ്പെട്ടു. അവിടെയൊക്കെ പ്രൈസലോട് അതിൻ്റെ 9 17 വാക്യം വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. 17 വാക്യം: അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അവിടെ ഒരു പദം ശ്രദ്ധിക്കണേ, അനന്യാസ് എന്ന് പറയുന്ന ദൈവദാസനെ പരിശുദ്ധാത്മാവ് ദൈവം ഒരു ദർശനം കാണിച്ച് ശൗല് പാർക്കുന്ന വീട്ടിലേക്ക് അയക്കുകയാണ്. അവിടെ ചെന്ന് അനന്യാസ് പറയുന്ന വാക്കാണ് ഇത് നാം വായിച്ചു കേട്ടത്. അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവനോട് പറയുകയാണ്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴികൾ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്ത എന്നെ അയച്ചിരിക്കുമെന്ന് പറഞ്ഞു. നല്ല വിദ്യാഭ്യാസമുള്ളയാളാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് നല്ല അറിവുള്ളയാണ്, യേശുവിനെ നേരിട്ട് കണ്ട് രക്ഷയിലേക്ക് വന്നയാളാണ്. ആളിന് പിന്നെന്താ, പിന്നെ അതിൽ കൂടുതൽ എന്നാ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിൽ കൂടുതൽ എന്താ യോഗ്യത വേണ്ടത്? പോരാ. അവിടെ കാണുന്നത് അനന്യാസി എന്ന് പറയുകയാണ്, നീ പരിശുദ്ധാത്മപൂർണനാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് ദൈവം എന്നെ നിൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. കർത്താവിനെ നേരിട്ട് കണ്ടു, കർത്താവിൻ്റെ വിളി കേട്ടു, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തീരുമാനമെടുത്തു. എന്നാൽ ആ നിയോഗം പൂർത്തീകരിക്കുവാൻ ശൗലിന് ആവശ്യമായിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് എന്നിവിടെ കാണുവാനായിട്ട് കഴിയും. നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിനെ നിന്നെ വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായി യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അവൻ്റെ അടുക്കിലേക്ക് അനന്യാസ് ചെന്ന് അവനെ സ്നാനപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായ ശുശ്രൂഷ ചെയ്യുന്നതിനെ ഹല്ലേലൂയ സ്തോത്രം, അനന്യാസിനെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ശൗലിനോടുള്ള ബന്ധത്തിൽ നിയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ശൗലാണ് മനുഷ്യവർഗം കണ്ടിട്ടുള്ള മിഷണറി വീരന്മാരിൽ ഏറ്റവും ശക്തനായ മിഷണറി വീരൻ. നമുക്കറിയാമല്ലോ തൻ്റെ മിഷണറി യാത്രയും താൻ അനുഭവിച്ച കഷ്ടങ്ങളും പങ്കപ്പാടുകളും തിരുവചനത്തിൻ്റെ ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്ക് സമ്മാനിച്ച അനുഗ്രഹീതനായ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിഷണറി വീരനായ ശൗലിനെ അഥവാ പൗലോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ പൗലോസ് ആ വിധത്തിലായി തീർന്നത് വേറെ ഒന്നും കൊണ്ടല്ല, തൻ്റെ ജ്ഞാനം കൊണ്ടല്ല, തൻ്റെ അറിവ് കൊണ്ടല്ല, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ടല്ല, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ശ്രേഷ്ഠത കൊണ്ടല്ല. ഇതെല്ലാം ആവശ്യമാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായി താൻ പരിശുദ്ധാത്മ പൂർണ്ണനാകുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആ ശുശ്രൂഷ ആത്മപൂർണനായതുകൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനിവാര്യമാണ്. ആ ശുശ്രൂഷയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. 1, ഫോർ എൻഡ്യൂറൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ ധൈര്യത്തോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. 2, ദൈവിക ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവാണ് നിയോഗിക്കുന്നത്. ദൈവിക ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് നിയോഗിച്ചാൽ അതിൻ്റെ ഫലം കാണുവാനായിട്ട് കഴിയും. 3, ശൗലിനെ പരിശുദ്ധാത്മ പൂർണ്ണനാക്കുന്ന ശുശ്രൂഷ അനന്യാസ് ചെയ്ത ശുശ്രൂഷയെക്കുറിച്ചാണ് 9 അധ്യായത്തിൽ നാം വായിച്ചു കേട്ടത്. ഏറ്റവും അനുഗ്രഹീതനായൊരു മിഷണറി വീരനായി തീരുവാൻ പൗലോസിനെ യോഗ്യതയുള്ളതാക്കി തീർത്തത് വേറൊന്നുമല്ല, ആത്മപൂർണനായി എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.